നമസ്കാരം. പുസ്തക പരിചയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീ ജി രവി എഴുതിയ കണ്ടൻകുന്ന് മുത്തപ്പൻ എന്ന നോവലാണ് പരിചയപ്പെടുത്തുന്നത്. ആസ്വാദനം തയ്യാറാക്കിയത് പത്രപ്രവർത്തകയായ ശ്രീമതി താര കണ്ണൂത്ത്. അവതരണം അനശ്വര. എന്റെ കൊലം കുറ്റി അറ്റുപോകറ്, കാറ്റിലും നീറ്റിലും കെട്ടുപോകറ്, അടിച്ചമർത്തപ്പെടുന്ന ഏതൊരു കീഴാളന്റെയും ഉള്ളിൽ നിന്നുണരുന്ന ശബ്ദം. ഓരോ നാട്ടിലും ഉണ്ടാകും അധികമൊന്നും അറിയപ്പെടാത്ത കുഞ്ഞു ദേശ്യങ്ങൾ, ദേശചരിത്രങ്ങൾ, മിത്തുകൾ ഉറങ്ങിക്കിടക്കുന്നവ, ചരിത്രവും മിത്തും കൂടിക്കലർന്ന് സൃഷ്ടിക്കുന്ന യഥാർത്ഥ നായകന്മാർ, നിയതിയുടെ നിയോഗം പോലെ ദേശത്തിന്റെ വെളിച്ചവും ശബ്ദവുമായി തീരുന്നവർ. കണ്ടൻകുന്നിലെ കുങ്കർ മുത്തപ്പൻ അങ്ങനെ ഒരു നിയോഗമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗങ്ങളിലെ കേരളത്തിലെ കീഴാള ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് കണ്ടൻകുന്നു മുത്തപ്പൻ എന്ന നോവലിൽ ജി രവി വരച്ചിടുന്നത്. പൂർണമായും ദളിതർക്ക് അർഹതപ്പെട്ട ഒരു ദേശത്തു നിന്ന് പതിയെ പതിയെ അവർ പുറന്തള്ളപ്പെടുകയും അടിമകളാക്കപ്പെടുകയും ചെയ്യുന്നത് 19-20 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പൊതുകാഴ്ചയാണ്. വഴി നടക്കാൻ പോയിട്ട് അവരുടെ കാഴ്ച പോലും സവർണന് അയിത്തമായ കാലം. അത്തരമൊരു കാലദേശങ്ങളിൽ നിന്നാണ് കുങ്കർ എന്ന കീഴാളബാലൻ എനക്ക് പഠിക്കണം എന്ന ആഗ്രഹവുമായി അച്ഛൻ അരുമയോടൊപ്പം സവർണന്റെ പള്ളിക്കൂടത്തിലെത്തിയത്. വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയം കോരിയൊഴിക്കണം എന്ന സവർണ പാരമ്പര്യം പേറുന്ന അധികാരിവർഗം വെള്ളികെട്ടിയ ചൂരൽവടി കൊണ്ടായിരുന്നു ആ 10 വയസ്സുകാരനെ നേരിട്ടത്. അടിയേറ്റ് ചോര വാർന്നിട്ടും പഠിക്കാനുള്ള കൊതിയും വാശിയും വിട്ടുമാറാത്ത കുങ്കർ കണ്ടൻ കുന്നു കയറിപ്പോകുന്ന ദൃശ്യം അച്ഛൻ അരുമയുടെ കണ്ണിൽ നിന്ന് വായനക്കാരനിലേക്ക് പകരുന്നുണ്ട്. കണ്ടൻകുന്നിലെ ദളിത് ജീവിതങ്ങൾ ഓരോന്നായി ഒരു ചലച്ചിത്രത്തിൽ എന്നോണം വാക്മയ ചിത്രമായി നോവലിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. മർദ്ദനത്തിനും ചൂഷണത്തിനും ഇരയാകുന്ന നിരവധി ദളിത് ജീവിതങ്ങൾ കണ്ടൻകുന്നിൽ എമ്പാടുമുണ്ട്. തങ്ങളുടെ തനതിടത്തുനിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടവർ, വിദ്യാഭ്യാസവും അടിസ്ഥാന അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവർ, ജന്മിമാരാൽ ലൈംഗികാതിക്രമങ്ങൾ നേരിടുന്നവർ, അവർക്കിടയിലേക്കാണ് അറിവ് തേടിപ്പോയ കുങ്കർ കണ്ടൻകുന്നിന്റെ ശബ്ദവും വെളിച്ചവുമായി മാറുന്നത്. കുങ്കറിന്റെ അനുജൻ വെളുത്തിന്റെ ഭാര്യ പെണ്ണൂട്ടി ദളിത് സ്ത്രീകൾക്കിടയിലെ ശക്തിയായി മാറുന്നു. മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന കല്ലയും മാലയും നിർബന്ധമായിരുന്ന സ്ത്രീകൾക്കിടയിൽ നിന്ന് വെളുത്തന്റെ പെണ്ണായി അവൾ വന്നതോടെയാണ് മാറുമറയ്ക്കാനും ജാതിമുദ്രയായ കല്ലയും മാലയും വലിച്ചെറിയാനും കണ്ടൻകുന്നിലെ പെണ്ണുങ്ങൾക്ക് ധൈര്യം വന്നത്. ഇത് സവർണവർഗത്തെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത്. ആധുനിക സമൂഹത്തിൽ നിന്ന് അകന്നുപോയ അല്ലെങ്കിൽ മറഞ്ഞുപോയ നാട്ടിപ്പാട്ട് പെണ്ണൂട്ടിയിലൂടെ അതിമനോഹരമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് നോവലിൽ. ജന്മിമാരുടെ വഷളൻ നോട്ടത്തിനിടയിലൂടെ ഞാറുനടുമ്പോൾ, വയലേലകളിൽ മുണ്ടുമുറുക്കിയൊടുത്ത് എല്ലുമുറിയെ പണിയെടുക്കുമ്പോൾ, അപ്പപ്പോൾ കെട്ടിയുണ്ടാക്കുന്ന നാട്ടിപ്പാട്ടുകളുമായി പെണ്ണൂട്ടി പലയിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. നാട്ടിപ്പാട്ടിന്റെ സൗന്ദര്യം വരികളിൽ നിറഞ്ഞൊഴുകുന്നത് മലയാളി മറന്നുപോയ ഒരിനത്തെ തിരിച്ചുപിടിക്കലായി മാറുന്നുണ്ട്. കുങ്കറിന്റെ കഥ പറയുന്ന നോവലിൽ അതേ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് രാമൻ. കുറുമ്പി ഏൽപ്പിച്ച അനാഥ ദളിത് ബാലനായ ചോയിയെ രാമനെന്ന പേരിട്ട് ഓമനിച്ചു വളർത്തുന്നത് ജാതിമതങ്ങൾക്കപ്പുറമായി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന വക്കച്ചൻ മുതലാളിയും ഭാര്യ റാഹീലുമാണ്. പച്ചക്കറി കൂട്ടിമടുക്കുമ്പോൾ ചേട്ടന്മാരുടെ പോർക്കുകറിയിലും കോഴിക്കറിയിലും അയിത്തം കാണാത്ത കുഞ്ഞിരാമൻ അധികാരിയുടെ മുഖം രാമൻ കൊണ്ടുവന്ന വാഴയിലയിലും വെള്ളത്തിലും അയിത്തം കണ്ട് ചുളിയുന്നുണ്ട്. വൃത്തിയും മേനെ ഇല്ലാത്ത വർഗാണ്, സൂക്ഷിക്കണം എന്നയാൾ രാമനെ നോക്കി വക്കച്ചനോട് പറയുമ്പോൾ, തൊഴുത്തിലെ കന്നുകാലികളെ കുളിപ്പിച്ച് മഞ്ഞൾ പുകയ്ക്കാൻ നിർദ്ദേശം നൽകുന്ന വക്കച്ചൻ വൃത്തിയും മെനയും കുളിച്ചാൽ ഉണ്ടാകുന്നതേയുള്ളൂ എന്ന് അധികാരിക്ക് മറുപടി നൽകുന്നുണ്ട്. മാത്രമല്ല, രാമന് തന്റെ പുരയിടത്തിൽ വീട് വെച്ചുകൊടുക്കുകയും സർക്കാരിൽ നിന്ന് 2 ഏക്കർ ഭൂമി പതിപ്പിച്ചു കൊടുക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്തുകൊണ്ട് തന്റെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷേ കുഞ്ഞുപ്രായത്തിൽ തന്റെ അടുത്തെത്തിയ രാമന് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാൻ വക്കച്ചൻ മുതലാളിയോ കുങ്കറെപ്പോലെ എനിക്ക് പഠിച്ചണം എന്ന് പറയാൻ രാമനോ നിന്നില്ല. കണ്ടൻകുന്നിലെ തന്റെ ദളിത് ജന്മത്തിൽ സംതൃപ്തനായി ഒതുങ്ങിക്കൂടി തന്റെ 3 മക്കളെ കുങ്കർമാഷിന്റെ പള്ളിക്കൂടത്തിൽ പഠിക്കാനയക്കുന്ന രാമൻ കഥയുടെ മറുപുറമാണ്. അതിനകം കണ്ടൻകുന്നിന്റെ മുത്തപ്പനായി മാറിയ കുങ്കറിന്റെ പെലാക്കുനി തറക്കി പോകാൻ കുറുമ്പി മുത്തി വിളിക്കുമ്പോൾ പോലും അയാൾ ആദ്യം നിസ്സംഗനായി കഥ കേൾക്കുകയോ ഓർക്കുകയോ ചെയ്യുന്നേയുള്ളൂ. രാമൻ അനാഥനാക്കപ്പെട്ട അതേ പ്രായത്തിലാണ് കുങ്കർ എഴുത്തും വായനയും കായികാഭ്യാസവും പഠിക്കാനുള്ള ആവേശത്തിൽ സവർണ മേധാവിത്വത്തിന്റെ വെള്ളികെട്ടിയ ചൂരൽ കൊണ്ട് അടിയേറ്റ് ചോരവാർന്ന് കണ്ടൻ കുന്നിറങ്ങിപ്പോയത്. കേളപ്പജിയുടെ പാക്കനാർപുരം ഹരിജൻ സേവാ മന്ദിരത്തിൽ 4 കൊല്ലം നിന്ന് 4ാം ക്ലാസ് വരെ പഠിച്ചു. കേളപ്പജിയുടെ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിച്ചു. ഒട്ടും പൊടിയുമായി കേട്ടറിഞ്ഞ അയ്യങ്കാളി കുങ്കറുടെ മനസ്സിൽ മുത്തപ്പനായി വളർന്നു. വടകരയിലെ ഒണക്കൻ ഗുരുക്കളുടെ കളരിയിൽ കായിക പരിശീലനം നേടി. അപ്പോഴൊക്കെയും കുങ്കറെ കണ്ടൻ കുന്ന് വിളിക്കുകയായിരുന്നു. അവിടെ തന്റെ കൂടപ്പിറപ്പുകൾ, പെങ്ങന്മാർ, മുത്തപ്പന്മാർ, ആരൊക്കെയോ രാപ്പകൽ നിലവിളിക്കുന്ന ശബ്ദം കുങ്കറെ കണ്ടൻ കുന്നിലേക്ക് തിരിച്ചു വിളിച്ചു. തിരിച്ചെത്തിയ കുങ്കർ കണ്ടൻ കുന്നിൽ പുതിയ സമരജ്വാല പടർത്തി. അയ്യങ്കാളിയുടെ മുദ്രാവാക്യം ഏറ്റുവാങ്ങിയ കണ്ടൻ കുന്ന് ജനത പുതിയ ശക്തിയായി മാറിയപ്പോൾ അടിപതറിയ ജന്മിമാർ കുങ്കറെ ചതിച്ചുകൊല്ലാൻ ആദ്യം ഏർപ്പെടുത്തിയ ചെക്കോട്ടി കുങ്കർ ഉറങ്ങുന്ന കളരിയിൽ ചുടലഭദ്രകാളിയെ കണ്ട് ഭ്രാന്തനായിത്തീർന്നു. പിന്നീട് വന്ന ചെക്കിണി കുങ്കറെ ചതിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. അനുജൻ വെളുത്തനിലൂടെ തുള്ളിയുറഞ്ഞ് താൻ ചതിയിലൂടെ കൊല്ലപ്പെട്ടത് കുങ്കർ കണ്ടൻകുന്ന് ദേശത്തെ അറിയിക്കുമ്പോൾ കുങ്കർ മുത്തപ്പനായി ഉയർത്തപ്പെടുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന തനത് ഗോത്ര ദളിത് വിഭാഗങ്ങളെ ഹരിജനങ്ങൾ എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഹരിജനങ്ങൾക്കു വേണ്ടി അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 ആരംഭിക്കുന്നത് മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടെയാണ്. അതിനുമപ്പുറം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ശബ്ദവും വെളിച്ചവുമായി മാറിയ അദ്ദേഹത്തെ ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ ചിലയിടങ്ങളിൽ മഹാവിഷ്ണുവിന്റെയും ബുദ്ധന്റെയും അവതാരമായി ഇന്നും ആരാധിക്കുന്നതായി ചരിത്രകാരന്മാർ കണ്ടെത്തിയിരുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായി ഗാന്ധിയെ അവതരിപ്പിക്കുന്ന ഹരികഥാരൂപങ്ങൾ അവിടങ്ങളിൽ പ്രചാരത്തിലുമുണ്ടായിരുന്നു. തങ്ങളുടെ തനതിടങ്ങളിൽ നിന്ന് ഒരിക്കൽ അടിച്ചമർത്തപ്പെട്ടവരുടെ മുന്നിൽ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യസാധ്യമല്ലാത്ത പുതുവെളിച്ചം വീശിയ കുങ്കർ കണ്ടൻകുന്നിന്റെ മുത്തപ്പനായി അവതാര പുരുഷനായി ഉയർത്തപ്പെട്ടു. ജി രവിയുടെ ലളിതമായ നാട്ടുഭാഷയിലുള്ള ആവിഷ്കാരവും ദേശവർണ്ണനകളും നോവലിനെ ഒരു ചലച്ചിത്രകാവ്യം പോലെ ആസ്വാദ്യകരമാക്കുന്നു. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഈ നോവൽ മികച്ചൊരു വായനാനുഭവം സമ്മാനിക്കുക തന്നെ ചെയ്യും. നന്ദി.